പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ അവസാനത്തെ യാചനയാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. മത്തായിയിൽ മാത്രം കാണുന്നതാണ് ഈ യാചന. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ സുവിശേഷത്തിലും യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന്. മത്തായിയുടെ സുവിശേഷത്തിലുള്ള പ്രാർത്ഥന ലൂക്ക എഴുതിയതിനേക്കാൾ അല്പം കൂടി ദീർഘമാണ്. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി, ഒരുപക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് ആയിരിക്കും കുറച്ചുകൂടി ആധികാരികമായി ഒറിജിനലിനോട്, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയോട് കൂടുതൽ ചേർന്ന് നിൽക്കുക, അഥവാ രണ്ടും യേശു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാവാം, ഒന്നിൻ്റെ വ്യാഖ്യാനവുമായി മറ്റൊന്ന്. ലൂക്ക സുവിശേഷകൻ പൊതുവെ ആവർത്തനങ്ങൾ ഒഴിവാക്കുക ഒരു പതിവാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വേറൊരു രീതിയിൽ ആവർത്തിക്കുക എന്നുള്ളത് ഒരു സെമിറ്റിക് ഭാഷയുടെ ശൈലി വിശേഷതയാണ്. ഓറിയൻ്റൽ ഭാഷകളിൽ പൊതുവെ ഒരു കാര്യം അനേകം തവണ പല രീതിയിൽ ആവർത്തിച്ചു പറയുക ഒരു പതിവാണ്. അത് ആ ഭാഷയുടെ പ്രത്യേകതയാണ്. അതേസമയം പാശ്ചാത്യ ഭാഷ, ഗ്രീക്കിൽ ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ പൊതുവെ പതിവില്ല. അതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും വേറെ രീതിയിൽ ആവർത്തിക്കുക എന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ സാധാരണ സ്വീകരിക്കാത്ത ഒരു നിലപാടാണ്. മത്തായിലോ മർക്കോസിലോ സമാന്തരമായി കാണുന്ന ആവർത്തനങ്ങൾ ലൂക്ക പൊതുവെ ഒഴിവാക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ടായിരിക്കാം ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നതിന് ശേഷം വേറെ ഒരു യാചന പോലും ഇല്ലാത്തത്. അതേസമയം മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊരു യാചന. പക്ഷേ ഇവിടെ അടുത്ത പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ വീടുകളിൽ പ്രാർത്ഥിക്കുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗം ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതേസമയം വീടുകളിലും ലത്തീൻ കുർബാനകളിലും സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്നത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ്. അപ്പോഴിത് തിന്മയാണോ ദുഷ്ടാരൂപിയാണോ, ഇതിലേതാണ് സുവിശേഷങ്ങളിലെ പ്രബോധനവുമായി യോജിച്ചു പോകുന്നത്? യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നായിരുന്നു, അതോ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ എന്നായിരുന്നു? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം തിന്മ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി സ്വഭാവമില്ലാത്ത ഒന്നായിട്ടാണ് തിന്മയെ കാണുക, പൊതുവായ തിന്മ. അതേസമയം ദുഷ്ടൻ എന്ന് പറയുമ്പോൾ, അഥവാ ദുഷ്ടാരൂപി എന്ന് പറയുമ്പോൾ, അതിനൊരു വ്യക്തിത്വം കൂടി ഉൾച്ചേരുന്നുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ആ തീരുമാനം നടപ്പിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ഇതിലേതാണ് ഒറിജിനൽ എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ തീരുമാനമെടുക്കുക അത്ര എളുപ്പമല്ല. ഗ്രീക്ക് ഭാഷയാണ് നമുക്കറിയാം സുവിശേഷങ്ങളുടെ മൂലഭാഷ. ആ ഗ്രീക്ക് ഭാഷയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന പ്രയോഗം ഇങ്ങനെയാണ്, അപ്പോ തു പൊനെരു. പൊനെരോസ് എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നാണ് അർത്ഥം, അത് പുല്ലിംഗമാണ്. പക്ഷേ പൊനെരു എന്ന ഈ ജനറ്റീവ് എന്ന് പറയുന്ന ആ വിഭക്തിയിൽ അത് പുല്ലിംഗമാണോ നപുംസകലിംഗമാണോ എന്ന് തീർച്ചയാക്കാൻ സാധിക്കില്ല. രണ്ടും ഒരുപോലെയാണ്, പുല്ലിംഗവും നപുംസകലിംഗവും ഒരുപോലെ പൊനെരു എന്ന് പറയും. അതുകൊണ്ട് ഭാഷയുടെ മാത്രം അപഗ്രഥനത്തിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് അഥവാ തിന്മയിൽ നിന്ന് എന്ന് വ്യവച്ഛേദിച്ചറിയുക പ്രയാസമാണ്. രണ്ടിനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേയെന്നും മറ്റു ചിലപ്പോൾ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേയെന്നും പറയുക. അതേസമയം സുറിയാനി ഭാഷയിൽ മിൻ ബീഷ എന്ന് പറയും. ബീഷ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗമാണ്, ദുഷ്ടനിൽ നിന്ന് എന്ന് വിവർത്തനം ചെയ്യാൻ സാധിക്കും. അതാണ് സീറോ മലബാർ കുർബാനയിൽ ദുഷ്ടരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിവർത്തനം ചെയ്യുക. അരൂപി എന്നത് കൂട്ടിച്ചേർത്തതാണ്, ദുഷ്ടൻ എന്ന് മാത്രമേ ഒറിജിനലിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിലേതായിരിക്കും യേശുവിൻ്റെ പ്രബോധനത്തോടും ബൈബിളിൻ്റെ പൊതുവായ പഠനത്തോടും യോജിച്ചു പോവുക? തന്നെയുമല്ല, എന്താണ് ഈ ദുഷ്ടൻ അഥവാ ദുഷ്ടാരൂപി അഥവാ തിന്മ? ബൈബിളിൻ്റെ പൊതുവായ പഠനങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പൊതുവെ കാണുന്നത് തിന്മ എന്നതിനേക്കാൾ കൂടുതൽ ഈ തിന്മയുടെ പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിഗതമായ ശക്തിയെക്കുറിച്ചാണ്. അതിന് പല പേരുകളും പറയാറുണ്ട്. ദുഷ്ടൻ എന്നത് ഒരു പേരാണ്. ആ പേര് കുറച്ചുകൂടി വ്യക്തമായി സാത്താൻ എന്ന് പറയാറുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ അർത്ഥത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഈ പദം കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1:6 ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു, സാത്താനും അവരോടുകൂടെ വന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ സമ്മേളിക്കുന്ന ദൈവപുത്രന്മാരുടെ കൂടെ ഉള്ള ഒരാളായിട്ടാണ് സാത്താനെ കാണുക. ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ ഇവിടെ പൊതുവെ മാലാഖമാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശമുള്ള മാലാഖമാരുടെ ഒരുവനായിട്ടാണ് സാത്താനെ കാണുക. പക്ഷേ ആ സാത്താൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുള്ളതുപോലെ തോന്നും. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്നവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ഇതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന സാത്താൻ്റെ ചിത്രം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നു. ലോകം മുഴുവൻ ചുറ്റി നടന്ന് ദൈവത്തിന് മുമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ ആ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഒരു ദുസൂചനയുണ്ട്. ആ ദുസൂചനയും ഒരു ദുരാരോപണവുമായിട്ടാണ് വരിക. തന്നെയുമല്ല, മനുഷ്യൻ്റെ മേൽ തിന്മകൾ വരുത്തി വയ്ക്കാനായിട്ട് ദൈവം തന്നെ അധികാരം കൊടുക്കുന്നതായി കാണാം ഈ സാത്താൻ. രണ്ടാമത്തെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോഴേക്കും ജോബ് എല്ലാം നഷ്ടപ്പെടുന്നു. 2-ാമത്തെ അധ്യായത്തിൽ സാത്താൻ വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ വരും. 2-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്, അവൻ പറഞ്ഞു. കർത്താവ് അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നകന്ന് ജീവിക്കുന്നവരുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അപ്പോൾ 2-ാമത്തെ തവണ ജോബിൻ്റെ ശരീരത്തിൽ തന്നെ കൈവയ്ക്കാനായിട്ട് സാത്താനെ അനുവദിക്കുക. ഇവിടെ നിന്ന് കാണുന്ന ഒരു ചിത്രം, ഇതൊരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്, നമുക്കറിയാം. ഒരു ചരിത്രപരമായ വിവരണമല്ല ഇത്. ഒരു പ്രധാന ആശയം അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കഥാരൂപമാണ് ജോബിൻ്റെ പുസ്തകം മുഴുവനും. ഇതൊരു നാടകമായിട്ടാണ് പൊതുവെ കണക്കാക്കുക. തിന്മയുടെ രഹസ്യം ചർച്ചാവിഷയമാക്കുന്ന ഒരു നാടകമാണ് ജോബിൻ്റെ പുസ്തകം. നീതിമാൻ എന്തുകൊണ്ട് സഹിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ മുഖ്യമായ പ്രമേയം. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വരുന്നത് ദൈവം മനുഷ്യൻ്റെ വിശ്വസ്തത പരിശോധിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി അനുവദിക്കുന്നതാണ് തിന്മകൾ അഥവാ സഹനങ്ങളെന്നാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ സഹനത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ ഉപകരണമായി വർത്തിക്കുന്ന ഒന്നായിട്ടാണ് സാത്താനെ കാണുക. ഇതുമാത്രമല്ല വാസ്തവത്തിൽ സാത്താനെക്കുറിച്ചുള്ള ബൈബിളിലെ ചിത്രം. സാത്താൻ പ്രലോഭകനായിട്ട് അഥവാ ദൈവത്തിനെതിരായിട്ട് മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നവനായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, ദിനവൃത്താന്തം 1-ാം പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ കാണാം. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ ദൈവം അരുതയെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. തിന്മയുടെ ശക്തിയായി മാറുന്നതിന് മുമ്പേ ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റാരോപണം നടത്തുകയും മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി വ്യക്തിയെന്ന നിലയിലാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ആ തീരുമാനം നടപ്പിലാക്കാനും കഴിവുള്ള ഒരു ആൾ എന്ന രീതിയിലാണ് ബൈബിളിൽ സാത്താൻ പ്രത്യക്ഷപ്പെടുക. പഴയ നിയമത്തിൽ ഈ സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാലും പിന്നീടുള്ള പല വിവരണങ്ങളിൽ നിന്ന് സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചില സൂചനകൾ നമുക്ക് കിട്ടും. സാത്താൻ ഒരു ദൈവദൂതനായിരുന്നുവെന്നും ആ ദൈവദൂതൻ ദൈവത്തിനെതിരായി ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് സ്വയം ദൈവമാകാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി തിന്മയുടെ ശക്തിയായി മാറിയതാണെന്നും ഒരു സൂചന ബൈബിളിലുണ്ട്. ഈ സൂചന എടുത്തുകൊണ്ട് പിൽക്കാലത്ത് അപ്പോക്രിഫ എന്നറിയപ്പെടുന്ന അപ്രാമാണിക ഗ്രന്ഥങ്ങൾ സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അഥവാ സാത്താൻ എങ്ങനെ മാലാഖ സാത്താനായി എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ദീർഘമായ വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ കാണുന്ന 1-2 ബൈബിൾ ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവേ സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ മാലാഖ പിശാചായി മാറി, എങ്ങനെ ഒരു മുഖ്യദൂതൻ ഒരു മുഖ്യ തിന്മയുടെ ശക്തിയായി മാറി എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ബൈബിൾ ഭാഗങ്ങൾ, പൊതുവെ എടുത്തു കാണിക്കാറുള്ള 3 ബൈബിൾ ഭാഗങ്ങളാണ് അടുത്തതായി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതിൽ ആദ്യത്തേത് യേശയ്യായുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 12-15 വാക്യങ്ങളാണ്. ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന് നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്കുമീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ആകാശത്തിലേക്ക് കയറുകയും അത്യുന്നതിന് തുല്യനാവുകയും ചെയ്യും എന്ന് പറയുന്ന ആരാണിത്? ഇത് ഏഷ്യയുടെ പുസ്തകത്തിൽ ബാബിലോൺ രാജാവാണ്. ബാബിലോൺ രാജാവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്, ഒരു വിലാപഗാനം, ഒരു ഹാസ്യ ഗാനമായിട്ടാണ് അവതരിപ്പിക്കുക. നീ ദൈവമാകാൻ ശ്രമിച്ചു, പക്ഷേ നീ ദൈവമാവുകയല്ല, പാതാളത്തിൻ്റെ അഗാധകൃതത്തിലേക്ക്, ഏറ്റവും ഉയരത്തിലേക്ക് പോകാൻ ശ്രമിച്ചവൻ ഏറ്റവും താഴേക്ക് പോകും എന്നാണ് ഈ അധ്യായത്തിൽ മുഴുവനും അവതരിപ്പിക്കുക. പക്ഷേ ഇവിടെ ഒരു ബാബിലോൺ ചക്രവർത്തിയുടെ ചിത്രമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യ വ്യക്തിയിൽ മാത്രം പ്രകടമാകാൻ സാധിക്കാത്ത ചില ആശയങ്ങളും ചിന്തകളും നിലനിൽക്കുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ ശക്തിയെ കണ്ടതുകൊണ്ടാവണം ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഹീബ്രു ഭാഷയിൽ നിന്നും ലത്തീനിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത വിശുദ്ധ ജെറോം, വുൾഗാത്ത എന്നറിയപ്പെടുന്ന ലത്തീൻ വിവർത്തനത്തിൻ്റെ കർത്താവ് വിശുദ്ധ ജെറോം ഈ ഭാഗം വിവർത്തനം ചെയ്തപ്പോൾ പ്രഭാത നക്ഷത്രമേ എന്ന വാക്ക് ലൂസിഫർ എന്ന് വിവർത്തനം ചെയ്തു. ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്ന് വിവർത്തനം ചെയ്യേണ്ടത് ഉഷസിൻ്റെ പുത്രനായ ലൂസിഫർ എന്നാണ് വിളിക്കുക. ലൂസിഫർ എന്നാൽ പ്രകാശധാരി എന്നർത്ഥം. ലൂച്ചം ഫേറെ എന്ന് പറയുന്ന ലത്തീനിൽ പ്രകാശം ധരിക്കുന്നവൻ, ക്രിസ്റ്റോഫർ ക്രിസ്തുവിനെ ധരിക്കുന്നവൻ, ലൂസിഫർ പ്രകാശം ധരിക്കുന്നവൻ. ഇപ്പം പ്രകാശധാരി എന്നാണ് അതിനർത്ഥം. പക്ഷേ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ പങ്കുചേർന്നിരുന്ന വ്യക്തി ദൈവതുല്യനാവാൻ ശ്രമിച്ച് ദൈവത്തെ നിഷേധിച്ചതുകൊണ്ട് അവൻ അധപ്പതിച്ചു, അവൻ തിന്മയുടെയെല്ലാം ആദ്യ കാരണമായി തീർന്നു. ഇതാണ് പൊതുവെയുള്ള സഭാ പഠനം. ഇത് ഏഷ്യയുടെ പുസ്തകത്തിൽ ഇപ്രകാരം തിന്മയുടെ അല്ലെങ്കിൽ പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചല്ല പറയുന്നത്, ബാബിലോൺ ചക്രവർത്തിയുടെ അധപതനത്തെക്കുറിച്ച്, അവൻ്റെ അഹങ്കാരവും അതിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷയും കുറിച്ചുള്ള പ്രവചനമാണ്. പക്ഷേ ആ പ്രവചനം കാലക്രമത്തിൽ തിന്മയുടെ കേന്ദ്രമായ, തിന്മയുടെ മൂർത്തിഭാവമായ സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു സൂചനയായി മാറി. ഇതുപോലെ തന്നെ എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും ഇതിന് സമാനമായൊരു വിവരണം കാണാം. ഇത് എസക്കിയൽ പ്രവാചകൻ ടൈറിനെ കുറിച്ച് പറയുന്നതാണ്. മധ്യധരണിയാഴിയിൽ വലിയ വ്യാപാര ശൃംഖലകൾ സ്ഥാപിച്ചിരുന്ന ടൈർ രാജ്യം, നാവികസേനയും വലിയ വാണിജ്യവും ഉണ്ടായിരുന്ന ആ രാജ്യം, വലിയ സമ്പത്തുള്ളതായിരുന്നു, ജ്ഞാനികളുടെ കേന്ദ്രമായിരുന്നു. ആ നഗരത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് എസക്കിയൽ പ്രവാചകൻ പറയുക. പക്ഷേ പറഞ്ഞു വരുമ്പോൾ കേൾക്കൂ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന്. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനെക്കുറിച്ചൊരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു. വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, ചന്ദ്രകാന്തം, പത്മരാഗം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണനിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കിരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രക്തങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. അധർമ്മം പ്രത്യക്ഷപ്പെടുന്നവരെ നിഷ്കളങ്കനായിരിക്കുകയും ദൈവസന്നിധിയിൽ മാലാഖമാരുടെ പോലും സേവനം സ്വീകരിക്കുകയും ചെയ്ത ആരാണ് ഇത്? ടൈർ രാജാവിനെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ സാധിക്കുമോ? ഒരു മനുഷ്യ വ്യക്തിയെക്കുറിച്ച് പറയാവുന്നതിൽ വളരെ അധികം ഉപരിയായിട്ടാണ് എസക്കിയൽ പ്രവാചകൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കാര്യങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ ഇതും തിന്മയുടെ മൂർത്തിഭാവമായി തീർന്ന ഒരു മാലാഖയുടെ ചിത്രമാണ് എന്ന് കരുതാൻ ന്യായമുണ്ടെന്ന് പിതാക്കന്മാർ കരുതി. ഇതുപോലെ തന്നെയാണ് എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 1-ഉം 2-ഉം വാക്യങ്ങളിൽ പറയുക. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ പ്രവചിക്കുക. മാഗോഗ് ദേശത്തെ ഗോഗ്, ഇപ്പോഴും 3 ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏഷ്യ പ്രവാചകൻ ബാബിലോൺ ചക്രവർത്തിക്കെതിരെ പറഞ്ഞ ഉഷസിൻ്റെ പുത്രനായ ലൂസിഫർ, എസക്കിയൽ പ്രവാചകൻ ടൈർ രാജാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, 3-ാമത് എസക്കിയൽ തന്നെ പറയുന്ന ഗോഗ്, മാഗോഗ് ദേശത്തെ ഗോഗ്. ഇപ്പോൾ ഈ 3 ചിത്രങ്ങളും വാസ്തവത്തിൽ തിന്മയുടെ രൂപത്തെക്കുറിച്ചുള്ള, ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമായി കണക്കാക്കുന്നവരുണ്ട്. പുതിയ നിയമത്തിലും ഏതാണ്ട് സമാനമായ ചില ചിന്തകളുണ്ട്. യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് എന്ന് പറയാൻ സാധിക്കുകയില്ലെങ്കിലും സാത്താൻ്റെ പതനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരും അടങ്ങി വന്ന് വലിയ സന്തോഷത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു വിവരണമുണ്ട്. തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് കേശുവിന് മുമ്പിൽ വിവരിക്കുകയാണ്. അപ്പോൾ ആ വിവരണം കേട്ട് അവർ പറയുന്നു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടിയാണ് ലൂക്കാ 10:18. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സാത്താൻ സ്വർഗത്തിലായിരുന്നുവെന്നും അവിടുന്ന് അവൻ സ്ഥാനം നഷ്ടപ്പെട്ടുവെന്നും ഒരു സൂചന ഇവിടെ വരുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ കണ്ടതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സാത്താൻ ദൈവസന്നിധിയിൽ പ്രവേശമുള്ള ദൂതനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി വെളിപാട് പുസ്തകത്തിൽ 12 നമ്മൾ കാണും. 12:7-9 വാക്യങ്ങളിൽ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. അപ്പോൾ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ദൈവദൂതനായിരുന്നു സാത്താൻ എന്ന് ഇങ്ങനെയുള്ള ബൈബിൾ ഭാഗങ്ങളിൽ നിന്ന് സൂചന കിട്ടും. ഇതൊന്നും കൃത്യമായി സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നതാണ് നമുക്ക് തറപ്പിച്ചു പറയാനാവില്ല. ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഇതിന് വ്യക്തമാണ്, സാത്താൻ എന്ന് പറയുന്ന ശക്തി ഒരു വ്യക്തിയായിട്ടാണ് ബൈബിളിൽ അവതരിപ്പിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥം കുറ്റം ആരോപിക്കുന്നവരെന്നാണ്. ഇതേ ശക്തിയെക്കുറിച്ച്, ഇതേ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മറ്റ് പല പേരുകളും ബൈബിൾ ഉപയോഗിക്കാറുണ്ട്. ഡെവിൾ അഥവാ ദിയാബോളോസ് എന്നാണ് മറ്റൊരു പദം. ഈ ദിയാബോളോസ് എന്ന പദത്തിന് പരസ്പരം അകറ്റുന്നവരെന്നാണ് അർത്ഥം. ദൈവത്തിനെയും മനുഷ്യനെയും തമ്മിൽ മനുഷ്യരെ പരസ്പരം അകറ്റുന്ന ശക്തി, ഛിദ്രമുണ്ടാക്കുന്നവൻ, കലഹം സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെയാണ് ഡെവിൾ അഥവാ ദിയാബോളോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പൊതുവെ പിശാജ് എന്നാണ് നമ്മൾ വിവർത്തനം ചെയ്യുക. പിശാജ് എന്ന് വിവർത്തനം ചെയ്യുന്ന മറ്റു പല പദങ്ങളുമുണ്ടെന്ന് ഓർക്കണം. പിശാചുക്കൾ എന്ന് പറഞ്ഞ് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്ന ഡീമൺസ് അഥവാ ഡൈമോണിയോൺ, അശുദ്ധാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ എന്നിങ്ങനെയെല്ലാം ബഹുവചനത്തിൽ പറയുന്ന മറ്റു ചില വാക്കുകളുണ്ട്. പക്ഷേ അതും പിശാജ് എന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്യുക. പക്ഷേ ഒറിജിനൽ നോക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ സാത്താൻ, ദിയാബോളോസ് എന്ന രണ്ട് പദങ്ങളും ഏകവചനം മാത്രമായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ശക്തിയെക്കുറിച്ച് അഥവാ വ്യക്തിത്വമുള്ള ഒരു ശക്തിയെക്കുറിച്ച് ഉള്ള സൂചന പോലെ തോന്നും ബൈബിളിൽ പറയുമ്പോൾ. ഇത് തന്നെയാണ് ബേൽസബൂൽ അഥവാ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കുറിച്ച് അഥവാ എല്ലാവരെയും വഞ്ചിക്കുന്ന സർപ്പത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ. ദുഷ്ടൻ, പിശാജ് ഇങ്ങനെയുള്ള അനേകം പദങ്ങൾ ബേൽസബൂലെന്നും ശത്രുവെന്നും കൊലപാതകിയെന്നും നുണയനെന്നും ഒക്കെ പറയുന്ന എല്ലാം ഏകവചനത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. ബൈബിള് മൊത്തമായിട്ടെടുത്ത് നോക്കും, പഴയ നിയമവും പുതിയ നിയമവും എടുത്ത് നോക്കുമ്പോൾ ഇതേതെങ്കിലും ഒരു അജ്ഞാതമായ അവ്യക്തതയുള്ള ശക്തിയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഈ ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുക. നമുക്ക് ഈ കാഴ്ചപ്പാട് അല്പം കൂടി വിശദമാക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ യേശു നൽകുന്ന വിവരണങ്ങൾ, അതുപോലെ തന്നെ ഈ ബൈബിളിലെ അവസ്ഥ, ഈ വിവരണം എങ്ങനെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം അഥവാ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? അത് നമ്മൾ അടുത്ത ദിവസം ചർച്ചാ വിഷയമാക്കുന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു. പ്രലോഭനത്തിൽ പെട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ തന്നെ ഭാഗമായി കർത്താവേ ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.